2020 നവംബർ 21 ശനിയാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. എന്താണ് സന്തോഷത്തിന്റെ മാനദണ്ഡം? വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
സന്തോഷത്തിന്റെ മാനദണ്ഡം. ഏതാണ്ട് 30 വർഷം മുൻപ് അട്ടപ്പാടി മേഖലയിൽ ജോലി ചെയ്യുന്ന കാലം. കളകളമൊഴുകുന്ന കുന്തിപ്പുഴയുടെ തീരത്തേക്ക് ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഏറെ ദൂരം താഴേക്കിറങ്ങി എത്തി. പളുങ്കുമണികൾ ചിതറിയ പോലെ പാറക്കെട്ടിൽ തട്ടി വെള്ളത്തുള്ളികൾ മുഖത്തേക്കെത്തുന്ന കുളിർമ ആസ്വദിച്ചിരിക്കുമ്പോൾ രണ്ട് കൊച്ചു ആദിവാസി പെൺകുട്ടികൾ പുഴയിൽ കുളിക്കാനെത്തി. അവരുടെ നിഷ്കളങ്കമായ ചിരി മാത്രം എത്ര സന്തോഷമുളവാക്കുന്നു. ആ കുട്ടികളുടെ ചെമ്പിച്ച മുടിയിൽ പുരട്ടാൻ എണ്ണ കൊടുത്തിട്ട് അത് തേച്ചു പിടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവരത് സന്തോഷത്തോടെ ചെയ്തു. പിന്നെ ഷാമ്പുവും സോപ്പും കൊടുത്തപ്പോൾ അവർക്കുണ്ടായ സന്തോഷവും അത്ഭുതവും പറഞ്ഞറിയിക്കാനാവില്ല. കുളി കഴിഞ്ഞ് കയറിപ്പോയ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം ഒരു ആനയെ കൊടുത്തതിലും അപ്പുറം. അവരെ ഉപഭോഗ സംസ്കാരം പഠിപ്പിച്ചതായി എന്നെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം എന്നിൽ നിറച്ച അനുഭൂതി ഓർമ്മയിൽ ഇന്നും ഉണരുന്നു. ആദിവാസി മേഖലകളിൽ നിന്നുള്ള ഓഫീസർ ട്രെയിനികൾ പരിശീലന കാലത്ത് മസൂറിയിലും ഹൈദരാബാദിലും ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്നവരും സന്തോഷകരമായി സമയം ചെലവഴിക്കുന്നവരുമായിരുന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ നെഗി റിട്ടയർ ചെയ്തു. കിന്നോറിലെ ജനങ്ങൾക്കൊപ്പം കാട്ടിൽ പിറന്നാൾ ആഘോഷിച്ച് തിരിച്ചെത്തിയതിന്റെ ചിത്രം ഗ്രൂപ്പിൽ നെഗി പോസ്റ്റ് ചെയ്തിരുന്നു. പരിശീലന കാലത്തെ അതേ ഊർജ്ജസ്വലത. മനുഷ്യനെ ആക്രമിക്കുന്ന കടുവയിൽ നിന്ന് ഗ്രാമീണർക്ക് സംരക്ഷണം നൽകാനും ഗ്രാമീണരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനും ഇന്നും നെഗിക്ക് കഴിയുന്നു. അതിന്റെ സന്തോഷവും സംതൃപ്തിയും മുഖത്ത് കാണാം. ഭൂട്ടാനിലെ ഭരണഘടനയിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യമായി ഹാപ്പിനെസ് ഇൻഡെക്സ് 2008 ഉൾപ്പെടുത്തിയിരുന്നു. ജനങ്ങളുടെ സന്തോഷത്തിനാണ് അവർ GDPയെക്കാൾ പ്രാധാന്യം നൽകുന്നത്. കോവിഡിന്റെ മാരക ശക്തിയെ നേരിടുന്നതിലും ഭൂട്ടാൻ വൻ ശക്തികളെ ഒക്കെ പിന്നിലാക്കിയിരിക്കുന്നു. 2020 January 1 മുതൽ November 16 വരെ 375 കോവിഡ് കേസുകളാണ് ആകെ അവിടെ റിപ്പോർട്ട് ചെയ്തത്. ആരും മരിച്ചിട്ടില്ല. ഇത് വളരെ കൗതുകം ജനിപ്പിക്കുന്നു. മറ്റുള്ളവർ എന്നാൽ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ഉൾപ്പെടും. സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന വജ്രയാന ബുദ്ധിസത്തിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഭൂട്ടാൻ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന വികസന നയം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ വരുമാനം ഗ്രാന്റായി കോവിഡിൽ വരുമാനം നഷ്ടപ്പെട്ടവർക്ക് ഭൂട്ടാൻ ഗവൺമെന്റ് നൽകുന്നു. അവിടെ ബാങ്കുകൾ പ്രധാനമായും പ്രൈവറ്റ് സെക്ടറിലാണ്. അവർ മറ്റുള്ളവരുടെ വിഷമം അറിഞ്ഞ് 6 മാസത്തേക്ക് പലിശ ഒഴിവാക്കി നൽകിയിരിക്കുന്നു. ആരോഗ്യം, മാനസികാരോഗ്യ രംഗത്ത് ഏറെ പ്രാധാന്യം അവിടെയുണ്ട്. ആധ്യാത്മികമായ ഉന്നമനത്തിനുമുണ്ട് പ്രാധാന്യം. സമൂഹം എന്ന നിലയിലുള്ള അസ്തിത്വത്തിന് പ്രാധാന്യമേറുമ്പോൾ അവനവനിലേക്ക് ചുരുങ്ങുന്ന ആധുനിക മനുഷ്യന്റെ അങ്കലാപ്പുകൾക്ക് അറുതി വരുന്നു. ഭൂട്ടാൻ എന്ന ചെറു രാജ്യത്തിന്റെ ജീവിത സംതൃപ്തിയുടെ അളവുകോൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന പുഞ്ചിരിയെക്കൂടി ആസ്പദമാക്കി നിർണയിച്ചിരിക്കുന്നു. ലോകം കോവിഡിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഭൂട്ടാൻ സ്വച്ഛന്ദമായി ഒഴുകുന്നു. ബരാക് ഒബാമ തന്റെ ആത്മകഥയിൽ ചെറുപ്പത്തിൽ തന്റെ അമ്മ ആൻ ഡൻഹാം എന്ന ശക്തയായ സ്ത്രീയുടെ സ്വാധീനം വിവരിക്കുന്നുണ്ട്. സ്കൂളിൽ വെച്ച് കൊച്ചു ബാരി ഒരു കുട്ടിയെ കളിയാക്കിയെന്ന് കണ്ടുപിടിച്ച അമ്മ ബാരിയെ പിടിച്ചിരുത്തി പറഞ്ഞു, ഈ ലോകത്തിൽ ചില ആളുകളുണ്ട്, അവരെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കിട്ടുന്നിടത്തോളം നാൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൽ ശ്രദ്ധിക്കുന്നേയില്ല. അവർ മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, അവരെപ്പോഴും മറ്റുള്ളവരെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ബാധിക്കുമോ എന്ന് ചിന്തിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു. നീ ഇതിൽ ഏതു തരം ആളാകാനാണ് ഇഷ്ടപ്പെടുന്നത്? അമ്മയുടെ ഈ ചോദ്യം ഒബാമയുടെ മനസ്സിൽ ഏറെക്കാലം നിലനിന്നു. മറ്റുള്ളവരെ, ചുറ്റുപാടുകളെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് കൂടി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം. അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അവരന്നു സുഖത്തിനായി വരേണമെന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളിൽ തിളങ്ങുന്ന സത്യവും മറ്റൊന്നല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിന്റെ മാനദണ്ഡമാണ് നാം എത്ര സന്തോഷം നിറഞ്ഞ ജനതയാണെന്ന് നിർണയിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. ഈ സത്യം തിരിച്ചറിയുന്ന ജനത സന്തോഷത്തോടെ ജീവിക്കും.